എന്തുകൊണ്ടാണ് നമ്മുടെ ക്രിസ്തീയ ജീവിതം കൂടുതൽ ഫലവത്താകാത്തത്?
Why is it that our Christian lives are not more fruitful?
ഇതൊക്കെ ഒത്തിരി പേരുടെ ചോദ്യമാണ്.
I know that it is a question that bothers many.
ഒത്തിരി കാര്യങ്ങൾ നമുക്കറിയാം.
We know a lot of things.
പക്ഷേ എഫക്റ്റീവ് ആയിട്ട് മുന്നോട്ട് പോകാനായിട്ട് കഴിയുന്നില്ല.
But we are not able to move forward effectively.
അല്പസമയം അതിനെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിക്കാം.
Let us take some time to think about that.
യേശുവിന്റെ പ്രസംഗം ഒരു പഴയ നിയമത്തിലെ പ്രവാചകന്മാരിൽ നിന്നും വ്യത്യസ്തമായ ഒരു പ്രസംഗമായിരുന്നു.
The sermons of Jesus were very different from those of the Old Testament prophets.
യേശു നമ്മൾ എന്നോട് അതൊക്കെ എന്റെ ഒരു സീഡ് ഫോമിലേ കാണാനായിട്ട് കഴിയത്തുള്ളൂ.
But we can only see it as seeds that are sown.
എന്നാൽ യേശു ദൈവരാജ്യം പ്രസംഗിക്കാനായിട്ട് തുടങ്ങി.
But Jesus, we see, starts to preach the kingdom of God.
എന്താ ദൈവരാജ്യം?
What is the kingdom of God?
ദൈവം രാജാവായിരിക്കുന്ന ഡൊമിനിയൻ ആണ് ദൈവരാജ്യം.
The dominion or the domain where God is a king is what the kingdom of God is.
എവിടെയാണോ ദൈവം രാജാവായിരിക്കുന്നത്,
wherever God is a king,
അതാണ് ദൈവരാജ്യം.
That is the kingdom of God.
അതാണ് യേശു പ്രസംഗിച്ചത്.
And that is what Jesus preached.
എങ്ങനെയാണ് ദൈവരാജ്യത്തിലേക്ക് എൻ്റർ ചെയ്യാൻ തുടങ്ങുന്നത്?
How do we start to enter that kingdom of God?
ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
This is very important.
കാരണം ഇവിടെ നിന്ന് നമ്മൾ തുടങ്ങിയില്ലെങ്കിൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് ക്ലാരിറ്റി കാണത്തില്ല.
It is because if we don't start from this point, there will be no clarity in other things.
ചുമ്മാ കൂടി വരുന്ന ഒരു കൂടി വരുമൊന്നും അല്ലെന്ന് ദൈവരാജ്യം.
It is not just a gathering of many people.
പക്ഷെ അതിന്റെയൊക്കെ അപ്പുറത്താണ് ദൈവരാജ്യം.
There is something that is beyond that, which is the kingdom of God.
നമുക്ക് യോഹന്നാന്റെ സുവിശേഷം.
Let us look at the gospel according to John.
അതിന്റെ മൂന്നാം അധ്യായം,
the third chapter.
അതിന്റെ മൂന്നാമത്തെ വാക്യം,
and the third verse.
യേശു അവനോട്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, പുതിയതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല എന്ന് ഉത്തരം പറഞ്ഞു.
അഞ്ചാം വാക്യം കൂടെ.
അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയയില്ല.
നോക്കുക, യേശു അടിയുറപ്പിച്ചു പറയുകയാണ്, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു എന്ന് പറഞ്ഞാൽ അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം സംസാരിക്കുകയാണ്.
And we see here that Jesus is being very earnest and with thrust he is saying, amen amen, this is what I say to you.
പുതിയതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാൻ ആർക്കും കഴിയത്തില്ല.
That unless one is born again, he cannot see the kingdom of God.
വീണ്ടും യേശു റിപ്പീറ്റ് ചെയ്യാണ്.
And Jesus is repeating himself here.
ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു.
Amen amen, this is what I tell you.
വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ ആർക്കും കഴിയത്തില്ല.
Unless one is born of water and the spirit, he cannot enter the kingdom of God.
ഇത് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ഈ സ്വർഗരാജ്യത്തിൽ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് ഓർമ്മ വരുന്നു.
And when we hear this, we start to imagine about going to heaven.
അതൊന്നും അല്ലെന്നേ, അതിന്റെ അപ്പുറത്ത് ഇവിടെ തുടങ്ങുന്ന സംഭവമായി ദൈവരാജ്യം.
ഇറ്റ് ഇസ് സംതിങ് ദാറ്റ്സ് ബിയോണ്ട് ദിസ്, ദാറ്റ്സ് സംതിങ് ദാറ്റ് സ്റ്റാർട്സ് ഓവർ ഹിയർ.
ഇവിടെ ദൈവരാജ്യത്തിൽ കടക്കാത്തവനെ പിന്നെ അതിന്റെ അപ്പുറത്തെ കാര്യത്തിലേക്ക് എങ്ങോട്ടാ പോകാൻ പറ്റുന്നേ?
എ പേഴ്സൺ ഹു കാനോട്ട് എന്റർ ദി കിംഗ്ഡം ഓഫ് ഗോഡ് ഹിയർ കാനോട്ട് ഈവൻ ഇമാജിൻ ഗോയിങ് ബിയോണ്ട് ദേർ.
അപ്പോൾ ഇവിടത്തെ കാര്യത്തെക്കുറിച്ച് സംസാരിക്കുകയാണ്.
സോ ജീസസ് ഈസ് ടോക്കിംഗ് അബൌട്ട് സംതിങ് ദാറ്റ്സ് ഹാപ്പനിങ് ഹിയർ.
അതാണ് യേശു പറഞ്ഞു, ദൈവരാജ്യം എന്ത് ചെയ്തു, സമീപസ്ഥമായിരിക്കുന്നു, മാനസാന്തരപ്പെടുവീൻ.
ആൻഡ് ദാറ്റ് ഇസ് വൈ ജീസസ് സേസ് ദി കിംഗ്ഡം ഓഫ് ഗോഡ് ഈസ് നിയർ, റിപ്പന്റ്.
അതാണ് യേശുവിന്റെ പ്രസംഗം മുഴുവൻ ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് സംസാരിക്കുക.
And that is why most of his sermons were always surrounding the kingdom of God.
യേശുവിന്റെ ഉപമകളെല്ലാം ദൈവരാജ്യവുമായിട്ട് ബന്ധപ്പെട്ടാണ്.
All the parables that he said were about the kingdom of God.
ഇതിന് ഒരു ചെറിയൊരു പ്രശ്നം പറ്റി എന്താ നിങ്ങൾക്ക് അറിയാമോ?
But there was one problem that happened.
മത്തായി ഇത് പറഞ്ഞപ്പോൾ സ്വർഗരാജ്യം എന്നാ പറഞ്ഞു.
When Matthew spoke of these things, he spoke about the kingdom of God.
അതാണ് ഇതിന്റെ ഒരു നമുക്ക് ഒരു കൺഫ്യൂഷൻ വരാനുള്ള ഒരു കാര്യം.
And there, that leaves room for a bit of confusion for us.
മത്തായി പ്രൈമറിലി യഹൂദന്മാരെ ഫോക്കസ് ചെയ്തുകൊണ്ടാണ് സംസാരിക്കുന്നത്.
Matthew primarily wrote his gospel for the Jews.
അതുകൊണ്ട് അവരെ കുറച്ചും കൂടെ ദൈവം എന്നുള്ള വാക്കിനേക്കാൾ ഉപരി സ്വർഗം എന്ന വാക്ക് കുറച്ചും കൂടെ ഉപയോഗിക്കും. ദൈവത്തിന് പകരമായിട്ട് സ്വർഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കും.
And that is why instead of the word God, Matthew frequently used the term kingdom.
അതുകൊണ്ട് ഈ സ്വർഗരാജ്യം ദൈവരാജ്യം പറഞ്ഞാൽ രണ്ടും ഒന്നാണ്, രണ്ടും രണ്ടല്ല.
And so that is why the kingdom of God and the kingdom of heaven can be interchangeably used.
അപ്പോൾ അതുകൊണ്ട് നമ്മുടെ മനസ്സിൽ സ്വർഗ്ഗരാജ്യം എന്ന് പറയുമ്പോൾ ഈ സ്വർഗ്ഗത്തിലേക്ക് പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്.
So when Jesus is talking about the kingdom of heaven, that is what we also imagine it to be.
യേശു പറഞ്ഞു, മോനെ അതല്ലടാ, ഇവിടെ തന്നെയാണ് ഈ സംഭവം തുടങ്ങുന്നത്, ഇവിടെ
And Jesus is correcting us, saying that is not it, what it is about. It is something that starts here, and the fullness of it is in heaven.
ഇവിടെ തുടങ്ങാത്ത ഒരാൾക്ക് പിന്നെ എങ്ങനെ അങ്ങോട്ട് പോകാനായിട്ട് പറ്റുന്നത്?
How can a person who has not started in the kingdom of God here be in the kingdom of heaven there?
അപ്പോൾ അല്ല, ആ ഈ ദൈവരാജ്യം ഇവിടെ തന്നെ ഉണ്ട്, നിങ്ങളുടെ ഇടയിൽ തന്നെ ഉണ്ടെന്ന് യേശു പറഞ്ഞു.
And that is why Jesus says that the kingdom of God is in your midst, even here.
എങ്ങനെയാണ് അതിലേക്ക് എൻ്റർ ചെയ്യുന്നത്?
And how is it that you enter there?
പുതുതായി ജനിക്കുന്നില്ലെങ്കിൽ,
he says, until and unless you are born again.
എങ്ങനെ പുതുതായി
How is it that we are born again?
Nicodemus ആ പാട് കൺഫ്യൂഷനായി.
Nicodemus was completely confused.
ഒന്ന് പുതുതാകാൻ വേണ്ടിട്ട് ഇനി ഒന്നുകൂടി അമ്മയുടെ ഉദരത്തിൽ കയറി വീണ്ടും ഒന്ന് ജനിക്കാനായിട്ട് പറ്റുമോ?
And he says that if I have to be born this way, should I again enter my mother's womb and be born again?
യേശു പറഞ്ഞു, നിക്കോദിമസ് അത്രയ്ക്ക് അങ്ങോട്ട് കയറി പോകണ്ട.
And Jesus told Nicodemus, don't think a bit too over about this.
വെള്ളത്താലും ആത്മാവിനാലും ജനിക്കുന്നില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കടക്കുവാൻ കഴിയത്തില്ല.
And he says that one who is not born of water and the spirit cannot enter the kingdom of God.
And aaram vakyam jadathal janichathu jadamagunu aathmaavinal janichathu aathmaavagunu.
Verse 6 says that which is born of the flesh is flesh and that which is born of the spirit.
Nere veedu parayanadhu manasilakkanayittu chila buddhimuttaanu.
And he says yes, it is difficult to understand.
And Nicodemus-nodu yoikkana 10th vakyam israelinte upadeshthavayirunnittum idu ariyunnille.
And he asks in verse 10, oh you who is the teacher of Israel, don't you understand these things?
சொல்றங்களே, എന്താ ഈ പറയുന്നേ?
What is Jesus saying here?
വീണ്ടും ജനിക്കുക.
He's saying that we must be born again.
ആ പുതുതായി ജനിക്കുക.
That you must be born in newness.
എങ്ങനെയാ അത്?
And how is that?
പരിശുദ്ധാത്മാവിനാൽ.
It is through the Holy Spirit.
ദൈവവചനത്താൽ.
It is through the word of God.
ദൈവവചനം സുവിശേഷം പ്രസംഗിക്കപ്പെടുമ്പോൾ,
it is when the gospel is preached,
പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ പരിവർത്തിച്ച്,
the spirit of God works in a person,
ആ വ്യക്തിയെ ഒരു പുതിയ വ്യക്തിയാക്കുന്നു,
and that person is changed into newness.
അതാണ് ദൈവരാജ്യത്തിന്റെ തുടക്കം.
That is the start of the kingdom of God.
അപ്പോഴാണ് ആ വ്യക്തി ദൈവരാജ്യത്തിന്റെ അനുഭവത്തിലേക്ക് കടന്നു വരുന്നത്.
That is when that person enters into the experience of the kingdom of God.
ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി.
If a man be in Christ, he is a new creation. The old has passed away.
Avante chindagalu maari thodangiya.
His thoughts have started changing now.
Avante taalpiryangalu maari thodangiya.
His desires have started changing.
Avante chinda yeshuvumayittu niranju nilkkuya.
His thoughts are filled with Jesus.
Avante jeevitham yeshuvinayittu maarugiya.
His life is completely surrendered for Christ.
Idha devarajyathinte anubhavam.
This is the experience of the kingdom of God.
Avante ullil kaaryangalu maari marugiyaanu.
There are a lot of changes that are happening inside him.
Ezekiel namukku kaaryangal ariyam.
And we know these things written in the book of Ezekiel.
Pudhiya hrudayam avarku kodukkum.
That a new heart will be given to them.
And the aathmaavine avare ullilakkum.
I will make the spirit inside them.
Angane avare ende chattangalil nadakkumaarakkum.
And I will make them walk along my laws.
Nokka oru pudhiya hrudayam.
Look at this, it is talking about a new heart.
Ah, pudhiya aathmaavu.
A new spirit.
Aathmaavine ullilakkunu.
The spirit is being put inside of us.
Idha devarajyathinte anubhavam.
This is the experience of the kingdom of God.
Alla sadharana ulla oru kaari parivadi alla.
This is not a very normal thing.
Adinte adutha oru realm aanu.
We are talking about a different or a next or the next realm of it.
Adu chumma koodi varunna oru prarthanayum alla.
It is not just a gathering of people and prayer.
Adinte apparathana devarajyathinte anubhavam.
The experience of the kingdom of God is beyond that.
Adinte thodakkam
and the start of that
വീണ്ടും ജന്മത്തിലാണ്.
It is with the born again experience.
എങ്ങനെയാണ് വീണ്ടും ജനിക്കുന്നത്?
How are we to be born again?
യേശു കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം കേൾക്കുമ്പോൾ,
when we hear the gospel of Jesus Christ,
പരിശുദ്ധാത്മാവ് പരിവർത്തിച്ച്,
the spirit of God works,
ആ വ്യക്തിയെ ഒരു പുതിയ വ്യക്തിയാക്കി തീർക്കുന്നു.
And he transforms that person into a new being.
അങ്ങനെയുള്ള ഒരു കൂടി വരുന്ന കാര്യമാണ് സഭ.
And many such people, when they come together, they form the church.
അതുകൊണ്ടാണ് നമ്മൾ ദൈവരാജ്യം സഭയാണെന്ന് പറയുന്നത്.
And that is why we say that the kingdom of God is nothing but the church.
പക്ഷേ ഓരോരുത്തർക്കും ഈ വീണ്ടും ജനനം ഉണ്ടാകണം.
But everyone must have a personal experience of being born again.
എല്ലാവരും വീണ്ടും ജനിക്കണം.
Everyone must be born again.
Hallelujah.
Hallelujah.
ഇനി അതിന്റെ നമുക്ക് അതിന്റെ ഒരു കുറച്ചും കൂടെ ഒരു ഒരു പ്രാക്ടിക്കലി നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം അപ്പോസ്തല പ്രവൃത്തിയില.
The practical implications of that is seen in the book of Acts of the Apostles.
യേശുവിനോട് ആവർത്തിച്ചു പറഞ്ഞൊരു കാര്യമുണ്ട്.
There is something that Jesus repeatedly told them.
നിങ്ങൾ എന്നോട് കേട്ട പിതാവിന്റെ വാഗ്ദത്തത്തിനായി കാത്തിരിക്കണം.
He tells them that you must wait for the promise that the Father gave you, that you heard from me.
എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് എന്റെ സാക്ഷികളാകും.
That when the Holy Spirit comes upon you, you will receive power, you'll be clothed with power, and you will be my witnesses.
അങ്ങനെ അവർ കാത്തിരുന്നു.
And they waited.
120 പേരുണ്ടായിരുന്നു.
There were around 120 people.
പെന്തക്കോസ്ത് നാളിൽ അവർ കൂടിയിരുന്നപ്പോൾ,
and on the day of Pentecost when they were gathered together,
പെട്ടെന്ന് മുഴക്കമുണ്ടായി.
There was a great sound.
പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു.
And the Holy Spirit came upon them.
അവർ അന്യഭാഷകളിൽ സംസാരിക്കാനായിട്ട് തുടങ്ങി.
They started speaking in other tongues.
ജനങ്ങൾ കൂടി വന്നു.
There were people gathered around them.
പത്രോസ് പ്രസംഗിച്ചു.
Peter preached.
3000 പേർ മാനസാന്തരപ്പെട്ടു.
3000 people repented.
ദൈവരാജ്യത്തിലായി.
And they came to the kingdom of God.
ദൈവരാജ്യം സ്റ്റാർട്ട് ചെയ്തു.
And the kingdom of God started there.
ഞാൻ ഇത് പറയാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ടാണ് ഞാനതിനെ പറഞ്ഞത്. ഈ ബാക്ക്ഗ്രൗണ്ട് ഇങ്ങനെ പറഞ്ഞു വരുന്നത്.
There's a very important thing that I wanted to lead you to with this background.
പിന്നെ അവരുടെ ജീവിതം മുഴുവൻ ഒരൊറ്റ സെന്റർ പോയിന്റിലാണ്.
Then we see that their entire lives were surrounding just one center point.
എന്തെന്നറിയാമോ?
You know what that is?
പരിശുദ്ധാത്മാവിലുള്ള ജീവിതം.
It was life in the Holy Spirit.
അവര് തിരിച്ചറിഞ്ഞ അവരനുഭവിച്ച ഒരു കാര്യം, പരിശുദ്ധാത്മാവ് അവരുടെ ഉള്ളിൽ, പരിശുദ്ധാത്മാവ് അവരുടെ കൂടെ.
There was something that they realized, something that they experienced, that the Holy Spirit was within them and the Holy Spirit was with them.
ആത്മാവിൽ വീണ്ടും ജനിക്കുക മാത്രമല്ല, അവർ ആത്മാവിൽ ജീവിച്ചു, ആത്മാവിൽ നടന്നു.
It was not just about being born again in the spirit, but it was about walking in the spirit and living in the spirit.
അതുകൊണ്ട് നമുക്ക് എപ്പോഴെങ്കിലും സംശയം വരികയാണെങ്കിൽ നേരെ അപ്പോസ്തല പ്രവൃത്തിയിലേക്ക് പോകണം.
So if you have any doubts regarding these, we should come back to the Acts of the Apostles.
ഒത്തിരി പേര് പറയുന്നുണ്ട് അപ്പോസ്തല പ്രവൃത്തി ഉപദേശമൊന്നുമില്ല, എനിക്കത് മനസ്സിലായിട്ടില്ല, ഇത് ആര് പഠിപ്പിച്ച, എവിടുന്ന ഉപദേശം വന്നതെന്ന്. അപ്പോസ്തല പ്രവൃത്തി ഉപദേശമാണ്.
There are many people who go around saying that you cannot derive any doctrine from the book of the Acts of the Apostles, but I tell you that all doctrine can be derived from this.
Luke's ഉപദേശമാണ് അപ്പോസ്തല പ്രവൃത്തി ഉപദേശമാണ്.
If the gospel according to Luke, we can derive doctrines from that, so can we from the Acts of the Apostles.
എനിക്ക് തെളിയിക്കാൻ സമയമില്ല, സംശയം ഉണ്ടെങ്കിൽ എന്നോട് ചോദിച്ചാൽ മതി, ഞാൻ വിശദമായിട്ട് സംസാരിക്കാം.
I do not have time to show that, but if you have any doubts, I can clearly show it to you later.
ആരൊക്കെയോ പറഞ്ഞു പഠിപ്പിക്കുകയാണ് ഉപദേശം അപ്പോസ്തല പ്രവൃത്തിയിലും സുവിശേഷങ്ങളിലും. ഇടയ്ക്ക് സുവിശേഷങ്ങൾ അല്പ ഉപദേശം, അപ്പോസ്തല പ്രവൃത്തി ഉപദേശം ഇല്ല, പിന്നെ ലേഖനങ്ങളിലാണ് ഉപദേശം മുഴുവൻ ഉള്ളത്.
Some people say that you can derive some teachings and doctrine from the gospels, nothing at all from the Acts of the Apostles, and most of it from the letters.
ആരാ പറഞ്ഞു?
Who said this?
ആർക്കറിയാമല്ല.
No one knows.
ആരോ പറഞ്ഞു കേട്ടു. ഇപ്പൊ നമ്മൾ എല്ലാരും വിശ്വസിച്ചിരിക്കുകയാണ് ലേഖനങ്ങളിൽ മാത്രമേ ഉപദേശമുള്ളൂ, വേറെ അപ്പോസ്തല പ്രവൃത്തി ഉപദേശം ഇല്ല.
Some people have said this, and we've also believed that we cannot derive any doctrine from the Acts of the Apostles. It's all in the letters.
സുവിശേഷങ്ങളിൽ യേശു പറഞ്ഞ ചില ഉപദേശം ഉണ്ട്, അല്ലാതെ ഉപദേശം ഇല്ല.
There are certain doctrines that we can derive from the gospel that Jesus said, but even there we can't really look for doctrines.
ഒറ്റ ചോദ്യം ചോദിച്ചിട്ട് ഞാൻ മുന്നോട്ട് പോവുകയാണ്.
I just want to ask one question and go ahead.
ഈ പഴയ നിയമത്തിലെ ഉപദേശങ്ങൾ എവിടെയാണ് ഉള്ളത്?
Where are the Old Testament doctrines residing?
Leviya pustakam mathrame ullo?
Is it only in the book of Leviticus?
സൗരങ്ങളെ പഴയ നിയമത്തിലെ നറേറ്റീവ്സിലൂടെയാണ് ദൈവം ഉപദേശങ്ങൾ കൊടുത്തുകൊണ്ടിരുന്നത്.
We see how God gives the doctrines to Israel via the narratives.
അല്ലാതെ കൊലപാതകം ചെയ്യരുത് എന്ന് പറയുന്ന മാത്രമല്ല ഉപദേശം, കഥകളിലൂടെ, ഓരോ സംഭവങ്ങളിലൂടെ, അതിലൂടെയും ഉപദേശങ്ങളെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു.
It is not just through this one sentence that you must not kill that God gives doctrine, but through stories and through experiences that he teaches them.
നമ്മുടെ ഒരു മൈൻഡ് സെറ്റിന്റെ പ്രശ്നമാണ്. നമുക്ക് ഉപദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കരുത്, കൊലപാതകം ചെയ്ത് ആ ഉപദേശം, എല്ലാം കൂടെ കുറച്ചൊരു കഥയായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഉപദേശം അല്ല എന്നൊരു തെറ്റിദ്ധാരണ നമുക്കുണ്ട്.
Somewhere we have a wrong mindset that if there are single word commands like you shall not kill, you shall not steal, those are doctrines, and the other things when it's explained in a story or an experience, it's not something to be taken seriously.
Appo Christian jeevitham endanannu ariyanamengil apostle pravrthiyilekku poganam.
So if we must understand what the Christian life is, we must go to the book of the Acts of the Apostles.
Adhine shesham varu nokka namukku pinnathine maattiyogam, karena idu manasilagilla pinna namukku orikkalum endanu Christian jeevitham nu manasilakkan kaliyathe illa.
The other things we can look at later, but if we don't understand this core principles of the Christian life, then we cannot go anywhere.
Hallelujah. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്.
And this is a very important thing.
കാരണം യേശു പഠിപ്പിച്ച, അപ്പോസ്തലന്മാർ സ്ഥാപിച്ച, അവര് മുൻപോട്ട് പോയ കാര്യങ്ങൾ മനസ്സിലാക്കിയാലേ നമുക്ക് എവിടെങ്കിലും ക്രിസ്ത്യ ജീവിതത്തിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് കാര്യങ്ങളെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ.
So it is only if we understand what Jesus taught, what the apostles practiced and affirmed, that we can also continue in our Christian life forward.
ഇനി അപ്പോസ്തല പ്രവൃത്തി മനസ്സിലാക്കാത്ത ഒരാൾക്ക് ലേഖനം മനസ്സിലാകത്തില്ല.
Now I can also guarantee that if a person does not understand the book of the Acts of the Apostles, he will not understand the letters.
കാരണം അപ്പോസ്തലപ്രവൃത്തി നടന്ന സംഭവങ്ങൾ അവിടെ നടന്ന സഭകളുടെ കാര്യമാണ് ലേഖനങ്ങൾ എന്ത് ചെയ്തിരിക്കുന്നത് ഉപദേശമായിട്ട് കൊടുത്തിരിക്കുന്നത്
ആൻഡ് വാട്ട് ഹാപ്പൻഡ് in the churches in the acts of the apostles is expounded and explained in detail in the letters
appo sabha aarambichathu aatmanirvinte anubhavathila
so the church started with an experience of fullness of the holy spirit
apostle pravarti randam adhyayam
acts of the apostles chapter 2
adinte naalam vakyam verse 4
ellavarum parishuddhaalmaavu niranjavarayi
അതിന്റെ 13-ാം വാക്യം ഞാൻ നമുക്ക് പരിചയമുള്ളതുകൊണ്ട് ചുമ്മാ ഓരോ വാക്യങ്ങൾ എടുക്കുന്നേ ഉള്ളൂ കേട്ടോ എന്നിട്ട് അതിന്റെ എക്സ്പ്ലനേഷൻ അതിന്റെ 15-ാം വാക്യം
നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങൾ കാണും എന്റെ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും അവരും പ്രവചിക്കും
ശ്രദ്ധിച്ചേ അവരെല്ലാവരും ആത്മാവ് നിറഞ്ഞവരായി
വി സീ ഓൾ ഓഫ് ദം ബീയിങ് ഫുൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ്
അപ്പൊ ഉടനെ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞു ഇത് സംഭവം രാവിലെ തന്നെ ഇവര് അച്ചയമാര് രാവിലെ തന്നെ അടിച്ച് പൂസായിരിക്കുകയാണ് എന്ന് നമ്മുടെ നാടൻ ഭാഷ പറയുകയാണെങ്കിൽ രാവിലെ തന്നെ തുടങ്ങി പരിപാടി
മെനി ഓഫ് ദം കെയിം ഫോർവേർഡ് ആൻഡ് സെഡ് സീ റൈറ്റ് ഫ്രം ദ മോർണിംഗ് ഇറ്റ്സെൽഫ് ദേ സ്റ്റാർട്ടഡ് ദേ ഡ്രിങ്കിംഗ്
അപ്പൊ പത്രോസ് പറഞ്ഞത് അങ്ങനെ സംഭവമല്ല ഇത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അല്ല ഇത് പഴയ നിയമത്തിൽ പറഞ്ഞ പ്രവചനത്തിന്റെ പൂർത്തീകരണമാണ്
ആൻഡ് പീറ്റർ സേസ് ഇറ്റ്സ് നോട്ട് വാട്ട് യു തിങ്ക് ഇറ്റ് ഈസ് എ ഫുൾഫിൽമെന്റ് ഓഫ് ദ പ്രൊഫസീസ് ഗിവൻ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ്
അന്ത്യകാലത്ത് സകല ജഡത്തിന്മേലും ഞാൻ എന്റെ ആത്മാവിനെ പകരും
ഇറ്റ് ഈസ് ദിസ് പ്രൊഫസി ദാറ്റ് ഇൻ ദി ലാസ്റ്റ് ഡേയ്സ് ഗോഡ് ഹാസ് ഡിക്ലെയർഡ് ഹി വിൽ പോർ ഔട്ട് ഹിസ് സ്പിരിറ്റ് ഓൺ ഓൾ ഫ്ലഷ്
എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയൊരു ചരിത്രം ആരംഭിക്കുക
ആൻഡ് ഇറ്റ് ഈസ് എ ഫാക്ട് ദാറ്റ് ഇറ്റ് ഈസ് എ ന്യൂ പോയിന്റ് ഓർ എ ന്യൂ ലാൻഡ് മാർക്ക് ഇൻ ഹിസ്റ്ററി
അന്ത്യകാലത്തിന്റെ ആരംഭം കുറിക്കുക
ആൻഡ് ഇറ്റ് ഈസ് ദി സ്റ്റാർട്ട് ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ്
എന്താണ് ഈ അന്ത്യകാലത്തിന്റെ പ്രത്യേകത
വാട്ട് ഈസ് ദി സ്പെഷ്യാലിറ്റി ഓഫ് ദി ലാസ്റ്റ് ഡേയ്സ്
അത് പരിശുദ്ധാത്മാവിന്റെ കാലമാണ്
ഇറ്റ് ഈസ് ദി ടൈം ഓഫ് ദി ഹോളി സ്പിരിറ്റ്
ആ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇപ്പോഴും ഈ 2000 വയപ്പുള്ള അല്ല കേട്ടോ അന്ത്യകാലം അന്ന് മുതൽ അന്ത്യകാലമാണ്
ഇറ്റ് ഈസ് നോട്ട് ദാറ്റ് ഇൻ ദി ഇയർ 2000സ് ദാറ്റ് വി സ്റ്റാർട്ടഡ് ദി ലാസ്റ്റ് ഡേയ്സ് ഇറ്റ് സ്റ്റാർട്ടഡ്
ദെൻ ഒരു പുതിയ ചരിത്രം ആരംഭിക്കുകയാണ്
ദേർസ് എ ന്യൂ ഇപ്പോക്ക് ഇൻ ടൈം ദാറ്റ് സ്റ്റാർട്ടഡ്
എന്താണ് പുതിയ ചരിത്രം
വാട്ട് ഈസ് ദിസ് ന്യൂ ഇപ്പോക്ക് സ്റ്റാൻഡ്
പഴയ നിയമത്തിൽ ചില വ്യക്തികളിൽ മാത്രം ഉണ്ടായിരുന്ന പരിശുദ്ധാത്മാവ് സകല ജഡത്തിന്മേലും കൊടുക്കുവാൻ ദൈവത്തിന് പ്രസാദമായിരിക്കുന്നു
ഇറ്റ് ഈസ് ദിസ് ദാറ്റ് ഗോഡ് വാസ് ഗ്രേറ്റ്ലി പ്ലീസ്ഡ് ദാറ്റ് ഓൺലി ഓൺ സർട്ടൻ പീപ്പിൾ വെൻ ദി സ്പിരിറ്റ് വാസ് ദെയർ ഇൻ ദി ഓൾഡ് ടെസ്റ്റമെന്റ് ഹി വാസ് പ്ലീസ്ഡ് ടു പോർ ഇറ്റ് ഔട്ട് ഓൺ ഓൾ ഫ്ലഷ് ഇൻ ദി ന്യൂ ടെസ്റ്റമെന്റ്
എന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവിന്റെ ഒരു യുഗം തന്നെ ആരംഭിച്ചിരിക്കുകയാണ്
വി കൻ സീ ദാറ്റ് ആൻ ഏജ് ഓഫ് ദി ഹോളി സ്പിരിറ്റ് ഹാസ് സ്റ്റാർട്ടഡ്
എന്നാൽ ഇനിയുമുള്ള ജീവിതം അത് പരിശുദ്ധാത്മാവിലുള്ള ജീവിതമാണ്
ആൻഡ് യെറ്റ് നൗ ദി ലൈഫ് ദാറ്റ് ഈസ് ടു ബി സ്റ്റാർട്ടഡ് ഈസ് എ ലൈഫ് ഇൻ ദി ഹോളി സ്പിരിറ്റ്
സകല ജഡത്തിന്മേലും
ദാറ്റ് അപ്പോൺ ഓൾ ഫ്ലഷ്
പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും
അപ്പോൺ സൺസ് ആൻഡ് ഡോട്ടേഴ്സ് ദേ വിൽ പ്രൊഫസൈ
യുവാക്കളും യുവതികളും ദർശനം കാണും
ദാറ്റ് ഓൾ ദി യങ്സ്റ്റേഴ്സ് ദി യൂത്ത്സ് വിൽ പ്രൊഫസൈ
ആ ദാസന്മാരുടെ മേലും ദാസിമാരുടെ മേലും പകരും
ആൻഡ് അപ്പോൺ മെയിൽ സർവൻസ് ആൻഡ് ഫീമെയിൽ സർവൻസ്
അപ്പോൾ മെയിലും ഉണ്ട് ഫീമെയിലും ഉണ്ട്
മെയിൽ ആൻഡ് ദി ഫീമെയിൽ ഇസ് ദേർ
പിള്ളേരും ഉണ്ട് ചെറുപ്പക്കാരും ഉണ്ട് പ്രായമുള്ളവരും ഉണ്ട്
ദേർ ആർ യങ് ചിൽഡ്രൻ ദേർ ആർ അഡൾട്സ് ആൻഡ് ദേർ ആർ ഓൾഡ് പീപ്പിൾ
ഹലോ എല്ലാവരും ഉൾപ്പെടുത്തിയാ പറഞ്ഞിരിക്കുന്നത്
Everyone has been included.
എന്ന് പറഞ്ഞാൽ പുതിയൊരു ചരിത്രം പരിശുദ്ധാത്മാവ് എല്ലാവരെയും നിയന്ത്രിക്കുന്ന എല്ലാവരെയും നടത്തുന്ന എല്ലാവരുടെ മേലും വരുന്ന ഒരു പുതിയ തുടക്കം അതാണ് ദൈവരാജ്യം അത് ഒഫീഷ്യലി ഉദ്ഘാടനം ചെയ്യുക
ഇറ്റ് ഈസ് ആൻ ഒഫീഷ്യൽ inauguration of the kingdom of God where the spirit of God is upon all flesh male and female.
മോശയുടെ കാലത്തെ പരിശുദ്ധാത്മാവ് ഉണ്ടായിരുന്ന മോശയ്ക്കായിരുന്നു
And when the spirit was there in the time of Moses, it was for Moses.
ദൈവം അതെടുത്തിട്ട് 70 പേർ കൊടുത്തു.
And then it was given upon 70 other people.
പക്ഷേ രണ്ട് പേര് പാളയത്തിന്റെ പുറത്ത് പ്രവചിച്ചു.
There were people outside the city who were preaching, two of them.
അത് വലിയ വിഷയമായി പോയി എന്നുള്ളതാണ് അവിടെ.
It became a big problem there.
അപ്പോൾ അങ്ങനെ വളരെ ചുരുക്കം പേരുടെ മേലേ ഉള്ളൂ.
And it was only on few limited people.
ഇത് എല്ലാവരുടെ മേലും.
But here we see that the spirit is upon all men.
എന്താ അതിന്റെ അർത്ഥം എന്താ?
What is the meaning of this?
എന്താ?
What does it mean?
ഇങ്ങനെ പറയാമോ എല്ലാവർക്കും ദൈവത്തോട് കണക്റ്റഡ് ആകാം
ആൻഡ് വി കൻ പുട്ട് ഇറ്റ് ഇൻ അനദർ വേ ദാറ്റ് എവ്രി സിംഗിൾ പേഴ്സൺ കൻ ബി കണക്റ്റഡ് ടു ഗോഡ്
എല്ലാവർക്കും ആ ദൈവത്തിന്റെ കൂട്ടായ്മയിൽ നടക്കാം
എവ്രി വൺ കൻ എൻജോയ് ദാറ്റ് ക്ലോസ് ഫെലോഷിപ്പ് വിത്ത് ഗോഡ്
എല്ലാവർക്കും ദൈവരാജ്യത്തിന്റെ ശക്തിയിൽ ജീവിക്കാം.
Everyone can live in the empowerment of the kingdom of God.
എല്ലാവർക്കും ദൈവത്താൽ പ്രയോജനപ്പെടാം.
Everyone can be used by God.
ഇത് ഏതെങ്കിലും ഒന്നോ രണ്ടോ വ്യക്തികൾ മാത്രമല്ലെന്ന്,
it is not just about one or two special people.
ഒരു സൈന്യമായിട്ട് എല്ലാവരും എഴുന്നേറ്റ് ദൈവത്തിന് വേണ്ടിയിട്ട് സാക്ഷികളായിട്ട് നിൽക്കുന്ന ഒരു ഒരു കാര്യമാണ് ദൈവരാജ്യം.
The kingdom of God is about an entire army that is coming together and glorifying God and being his testimony.
നമ്മുടെ ഒരു മൈൻഡ് സെറ്റ്,
this is a problem of our mindset.
എന്താ അറിയാമോ,
you know what it is,
പ്രസംഗിക്കുന്ന ആൾക്കാർ മാത്രമാണ് പരിശുദ്ധാത്മാവിന്റെ നിറവുള്ള ആൾക്കാർ, അവരാണ് ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന ആൾക്കാർ എന്നുള്ള തെറ്റിദ്ധാരണയുണ്ട്.
There's a wrong concept that only the people who are preaching, they are the ones who are used by God and are filled with the Holy Spirit.
ഞങ്ങൾ എല്ലാവരും വചനം കേൾക്കുന്ന ആൾക്കാരാണ്.
We are only people who hear the word of God.
ഞാൻ പറഞ്ഞു, ഈ ഒരു മൈൻഡ്സെറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നം.
And I say that this is the biggest problem that we have.
ദൈവത്തിന്റെ ഏറ്റവും വലിയ ഒരു എന്താ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മൈൻഡ്സെറ്റ് മാറ്റുന്നാണ് വലിയൊരു കാര്യം.
One a great work that God is doing now is changing our mindset.
നിങ്ങൾക്കറിയാം, വളരെ ശക്തിയുള്ള ആന,
do you know that a very strong elephant,
adine manushyar kondu vanna train cheedittu avare yane edathane valathane nu parney control nadathuva.
There are elephant trainers who train the elephant to move left and right.
Ah, namukku adu pole thanne namale kungiyanagale kurichu ippa kaiyadakke garikkumbal vanna kungiyanada karyam kettu.
We heard of a different species of elephants in recent times.
Ah, ennu parney kaniyal inganeulla yanagale train cheyna kungiyanagal undu. Appa kungiyanagalana mai mattanagale endiyunnu train cheyanaadi paappan mare sahaayikkunnu.
So it is like there's this kind of elephants, a group of elephants that are used to train the other more wilder elephants.
Appa kungiyaneyum paappanmarum ellam kooda chernu ulla ippozhuthe avastha enna nu choichu kaniyal ithrayum shaktiyulla yane edathane valathane ennu parney control cheythu valare limited aaki maati ennulladha.
And we can see how that wild elephant which could roam around anywhere it pleased, it has been limited by all of the trainers and the other smaller elephants that were trained for it.
Nan chalappol vishwasigalude kaari anganeyano nu chindichu povu.
I believe that many a times believers are also like that.
Parishuddhaatmavinte shaktiyil nirayappettu devathinu vendi prayojanapadanda devathinu vendi van kaaryangal cheyanda oru samoohamaanu devajanam.
I believe and we know that the people of God are a people who are filled with the Holy Spirit, are to be used by the Holy Spirit and be led by the Spirit to do great things.
Avar sadharanakaralla,
they are not normal people.
Njan edengil oru pratheka vishayam eduthu Bible study nadathadinte karyam njan parayan thanu.
The main reason why I'm not taking any specific things and taking Bible study about that is
namukku oru Bible study kekkundengil systematic aayittu oru Bible study kettuyya namukku santhosham, innu nalla vajanamayirunnu. Pakshe njan paranjathu oru Bible study kettu varshangalayittu munnottu poganalla, ennilude devathinu chila karyangal cheyyanayittundu.
I don't want to take some specific Bible studies because after that we are all happy and go home, but it is so that we can realize that God has something to do in and through us.
Apostle Paulos prarthikkiyanadukondu,
and that is why the apostle Paul is also praying.
Vishwasikkunnavarkku vendi vyaparikkunna shaktiyude alavatta valippam ivar ariyendathinu prarthikkunnu,
and he says that I pray that they would know the greatness of the power that is present for those who believe.
Oh, vishwasikkunnavarkku vendi vyaparikkunna parishuddhaatmavinte shakti.
Oh, the greatness of the power of the Holy Spirit that is available for anyone who believes.
Veendum jannathile aathmaavu vannu, pakshe avadam kondu theernilla. Aathmaavu oradathu vannu odungiyirikkiyalla, adinte apparathu avane energize cheythu, avane charge cheythu, avanilude shakti vyaparichu anegarkku anugrahamaakki theerkunna kaari perivaadiyaanu deivarajyathinte anubhavam.
The kingdom of God, the experience of that is not just when the person is filled with the Holy Spirit that at the time of being born again, but a spirit growing in that person and that person being used of God mightily.
Veendum apostle Paulus prarthikkana, nammellam chodikkunnathilum chindikkunnathilum athyantham paramayi cheyyuvan nammil vyaparikkunna shakti.
And Paul is again talking about a power that is working in us that is able to do more than we can imagine or think.
Ey, nammal ellavarilum shakti vyaparikkunnundennu,
and he is saying that that power is working in each one of us.
Nam chindikkunnathin apparathaan ee shakti.
This power is much beyond what we can think.
Adonnu vyaparikkanam, adonnu
if only it would start manifesting.
Adonnu തിരിച്ചറിയണം അതൊന്ന്.
If only we could understand that.
അത് തിരിച്ചറിഞ്ഞാൽ നമ്മൾ വ്യത്യസ്തരാകും.
And if we understand that, we will be completely changed.
എന്നിൽ പ്രവർത്തിക്കുന്ന ശക്തി.
The power that works in me.
ഒരു ഒരു വാസ്റ്റ് ടോപ്പിക് ആണ്. ഞാൻ അവിടെ നിന്ന് ഒരു വാക്യങ്ങൾ എടുത്ത് സംസാരിക്കുന്നേ ഉള്ളൂ.
It is a vast topic. I'm just taking few verses from here and there and speaking.
ഒരു പത്രോസും പൗലോസും മാത്രമല്ല.
It is not just about one Peter and one Paul.
അവരുടെ സാധാരണക്കാരായ, സാധാരണക്കാരെ ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോസ്തലന്മാരല്ലാത്ത സാധാരണ വിശ്വാസികൾ.
It is also about the common laity apart from those men.
അവര് അപ്പോസ്തോലിയ കാലഘട്ടത്തിൽ ശക്തമായി കർത്താവിനോട് എഴുന്നേറ്റ ആൾക്കാരാ.
ദേ വർ പീപ്പിൾ ഹു ഡ്യൂറിംഗ് ദി അപ്പോസ്റ്റോളിക് ടൈംസ് റോസ് അപ്പ് വിത്ത് ഗ്രേറ്റ് പവർ.
നമുക്ക് പലപ്പോഴും നമ്മളെ ചരിത്രങ്ങൾ വായിക്കാറില്ല.
മെനി എ ടൈംസ് വി ഡോണ്ട് റീഡ് ഹിസ്റ്ററി.
സൗരിമാരെ നിങ്ങൾക്കറിയാമോ,
സിസ്റ്റേഴ്സ് ഡു യു നോ,
എത്ര ശക്തമായിട്ട് ആ സുവിശേഷം പ്രസംഗിച്ചതെന്ന്.
That how powerfully the gospel was preached during those times.
നിങ്ങളെ സഹോദരിമാരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ? ലേഖനങ്ങളിലൊക്കെ പൗലോസ് പറയുന്ന സഹോദരിമാരുടെ ലിസ്റ്റ് എടുത്തിട്ടുണ്ടോ?
Have you ever taken a list of all the sisters that Paul mentions in the letters?
പൗലോസിന്റെ സുവിശേഷ വേലയിൽ കൂടെ ഉണ്ടായിരുന്നതിൽ ഒരു 1/3 ആൾക്കാരെങ്കിലും സഹോദരിമാരായിരുന്നു.
1/3 of the co-workers who worked with Paul were all women.
പൗലോസിന്റെ കൂടെ യാത്ര ചെയ്തിരുന്നവര്,
they were those who traveled with him.
പൗലോസ് അയച്ചിരുന്നവര്,
they were those who were sent by Paul.
സുവിശേഷം പ്രസംഗിച്ചിരുന്നവര്,
they were those who preached the gospel.
നമുക്ക് ആ പാട അറിയാവുന്ന ഒരു ഫേബയാണ്, അതുകൊണ്ട് നമ്മൾ ഒത്തിരി പേർക്ക് ഫേബ എന്നുള്ള പേരിട്ടു. ആ പാട ഫേബയുടെ പേരേ അറിയുള്ളൂ.
The only name we know is Feba, and that's why most of our children are also named Feba.
നീണ്ട ലിസ്റ്റുകൾ കിടക്കിയ,
but there is a long list that is there.
ഇപ്പോ നമ്മൾ എന്താ പറയാ, നമ്മുടെ ചിന്ത മാറിപ്പോയി. നമ്മുടെ ചിന്ത എന്ന് പറഞ്ഞാൽ ചില ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ് ആത്മീയ പ്രവർത്തനങ്ങൾ, ബാക്കിയുള്ള എല്ലാവരും ഞായറാഴ്ച വന്ന് ആരാധിച്ച് തിരിച്ചു പോകും.
There is a wrong understanding in our heads that the spirit is only meant for certain elite group of people. We are common folk who just come on Sundays, listen to the message and go back.
Hallelujah. ഈ ശക്തി പല രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യുന്നത്.
There are different ways in which this power manifests itself.
നോക്കൂ, ഇവിടെ കറണ്ട് ലൈറ്റ് ആയിട്ട് ഇവിടെ മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
We can see how the current manifests itself as light here.
ഇവിടെ ഫാനിൽ അത് എന്ത് ചെയ്യുന്നു, അത് കറങ്ങുന്ന ഒരു ഫോഴ്സ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
We see the current manifesting as a rotating fan over here.
ഒരു അയൺ ബോക്സിനെ അത് ചൂടാക്കുന്ന ഒരു ലെവലിലേക്ക് അത് മാനിഫെസ്റ്റ് ചെയ്യുന്നുണ്ട്.
We see how current manifests itself as a heating iron.
അത് മൈക്കിൽ അത് വോയിസ് ആയിട്ട് മാനിഫെസ്റ്റ് ചെയ്യുന്നു.
It manifests as a voice from this microphone.
ആ അത് ഞാൻ പറഞ്ഞത്, ഒരു കറണ്ട് ഒരേ പവർ തന്നെ പല രീതിയിൽ മാനിഫെസ്റ്റ് ചെയ്യുന്ന പോലെ ഓരോ സഹോദരങ്ങളോട് പരിശുദ്ധാത്മാവ് വ്യത്യസ്ത രീതിയിൽ മനുഷ്യരെ ബ്ലസ് ചെയ്യുവാൻ, ദൈവരാജ്യത്തിലേക്ക് കൊണ്ടുവരുവാൻ മാനിഫെസ്റ്റ് ചെയ്യുന്നു.
ഇൻ ദ സെയിം വേ ദാറ്റ് കറന്റ് മാനിഫെസ്റ്റ് ഇറ്റ്സെൽഫ് വൈ ഡിഫറെന്റ് ഇൻസ്ട്രുമെന്റ്സ് ഇൻ ഡിഫറെന്റ് വേസ്, ഗോഡ്സ് സ്പിരിറ്റ് ഓൾസോ വർക്ക്സ് ആൻഡ് മാനിഫെസ്റ്റ്സ് ഇൻ അസ് ഇൻ ഡിഫറെന്റ് വേസ് ടു ബ്ലസ് പീപ്പിൾ ആൻഡ് ബ്രിങ് ദം ടു ഗോഡ്സ് കിങ്ഡം.
ഹല്ലേലൂയ. സ്വരങ്ങളെ നാം തിരിച്ചറിയണം.
ദാറ്റ് ഈസ് സംതിങ് വി മസ്റ്റ് റിയലൈസ്.
ഒരു വാക്യം നമുക്ക് വായിക്കാം.
ലെറ്റ് അസ് ലുക്ക് അറ്റ് വൺ മോർ വേഴ്സ്.
ഒന്ന് ഫസ്റ്റ് കൊരിന്ത്യൻസ് 6-ാം അധ്യായം. എന്റെ 19-ാം വാക്യം.
ചാപ്റ്റർ 6 ആൻഡ് വേഴ്സ് 19 ഓഫ് ഫസ്റ്റ് കൊരിന്ത്യൻസ്.
കണ്ടോ, അവിടെ ചോദിക്കുന്ന ചോദ്യം ഇംഗ്ലീഷിൽ ഇങ്ങനെയാണ്, ഡു യു നോട്ട് നോ ദാറ്റ് യുവർ ബോഡി ഈസ് എ ടെമ്പിൾ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഹു ഈസ് ഇൻ യു, ഹും യു ഹാവ് ഫ്രം ഗോഡ്, ആൻഡ് ദാറ്റ് യു ആർ നോട്ട് യുവർ ഓൺ. എന്ന് പറഞ്ഞാൽ നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരമാണ്.
And Paul is asking a very urgent question, saying, do you not realize that you are the very temple of God?
നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ?
Do you not know?
പരിശുദ്ധാത്മാവ് നിങ്ങളുണ്ടെന്ന് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ?
Do you not realize that the Holy Spirit resides in you?
നിങ്ങൾ വിലയ്ക്ക് വാങ്ങപ്പെട്ടവരാണ് നിങ്ങൾ തിരിച്ചറിയുന്നില്ലേ?
Do you not know that you are bought with a price?
അതൊരു പ്രത്യേക ഏരിയ, നമുക്ക് അതിലേക്ക് ഒന്ന് പോവാം.
That's a different area, we'll go to that.
പരിശുദ്ധാത്മാവിന്റെ പ്രധാനപ്പെട്ട ഏരിയയാണ് സാങ്ക്ടിഫിക്കേഷൻ.
ആൻഡ് എ വെരി ഇമ്പോർട്ടന്റ് ആസ്പെക്ട് ഓർ ഏരിയ ഓഫ് ദ ഹോളി സ്പിരിറ്റ് ഈസ് സാങ്ക്ടിഫിക്കേഷൻ.
ഒത്തിരി പേര് ആത്മീയ ജീവിതത്തിൽ മുന്നോട്ട് പോകാൻ പറ്റാത്തതിന്റെ കാരണം എവിടെങ്കിലും പാപത്തഴക്കങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്നതാണ്.
Many people, they are not able to progress in their Christian lives just because they have been bonded by some kind of sin.
ഞാൻ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു, ബ്രദറെ എനിക്ക് ഇതെല്ലാം വാക്യം അറിയാം.
And when I tell them these things, they say, we know all these verses.
എനിക്കത് അറിയാം ബ്രദറെ.
I know these things brother.
പക്ഷേ പറ്റുന്നില്ല.
But I'm not able to.
ഞാൻ ചോദിക്കട്ടെ, അപ്പൊ ഞാൻ എന്ത് ചെയ്യും, ഞാൻ രണ്ട് വാക്യൂടെ പറയും, ബ്രദറെ ആ വാക്യം എനിക്ക് അറിയാം.
I say that even I know that verse.
എന്താ ചെയ്യാ?
What is it that is to be done?
റോമാലേഖനം 8-ാം അധ്യായം.
Romans chapter 8.
ഇതൊരു കീ വേഴ്സ് ആണ്. റോമാലേഖനം 8-ാം അധ്യായം വളരെ കീ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ്.
It is a very key chapter in this letter to the Romans.
അതിന്റെ 13-ാം വാക്യം.
Verse 13.
നിങ്ങൾ ദൈവത്തെ അനുസരിച്ച് ജീവിക്കുന്നുവെങ്കിൽ മരിക്കും. നിശ്ചയം ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നുവെങ്കിലോ നിങ്ങൾ ജീവിക്കും.
ആത്മാവിനാൽ ശരീരത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നു എങ്കിലോ നിങ്ങൾ ജീവിക്കും.
But if by the spirit you put to death the deeds of the body, you will live.
എങ്ങനെയാ?
How is it?
എങ്ങനെയാ ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിക്കുന്നത്?
ഹൗ ഡു വി പുട്ട് ടു ഡെത്ത് ദി ഡീഡ്സ് ഓഫ് ദി ഫ്ലഷ്?
ആത്മാവിനാൽ.
ഇറ്റ് ഈസ് ബൈ ദി സ്പിരിറ്റ്.
ആ ഈ ആത്മാവിനെ നമ്മുടെ ഉള്ളിൽ തന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം ജഡത്തിന്റെ പ്രവൃത്തികളെ മരിപ്പിച്ചിട്ട് ആത്മാവിന്റെ ഫലങ്ങളിൽ ജീവിക്കുവാൻ വേണ്ടിയിട്ടാണ്.
ദി മെയിൻ റീസൺ, one of the main reasons for the spirit to be inside us is so that we can put to death the deeds of the body and start manifesting the fruit of the spirit.
Hallelujah. സൗരങ്ങളെ ആദ്യം തിരിച്ചറിയേണ്ട ഒരു കാര്യം ഈ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുന്നു എന്നുള്ള തിരിച്ചറിവ്.
The first thing that we must realize is the spirit of God dwells inside me.
ആ പാടെ 50 കിലോ ഉള്ള പാപ്പാൻ 4000 കിലോ ഉള്ള ആനയെ എടത്താനെ വലത്താനെ എന്ന് പറഞ്ഞ് കൺട്രോൾ ചെയ്യുന്ന പോലെ പിശാച് പലപ്പോഴും നമ്മുടെ മനസ്സിൽ ചിന്തകൾ ഇട്ട് അടിമകളാക്കി വെച്ചുകൊണ്ടിരിക്കുകയാണ്.
In the same way that an elephant that is hardly 50 kilos or a trainer that is hardly 50 kilos is able to control an elephant that's almost 4000 kg, many a time Satan puts all kinds of thoughts in our minds and is controlling us.
ആത്മാവിനാൽ.
And it is through the spirit,
parishuddhaatmaavinte shaktiyal,
it is through the power of the Holy Spirit,
jadathinte pravartigale maripikkuvanayittu kazhiyum,
that we can put to death the deeds of the flesh.
Veendum galathilekanam,
and again in the book of Galatians,
and 5th adhyayam,
the 5th chapter,
adinte 16th vakyam,
verse 16,
aathmaavine anusarichu nadakkuvin. എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കുകയില്ല എന്ന് ഞാൻ പറയുന്നു.
Walk by the spirit, ആത്മാവിനാൽ നടക്കുവീൻ.
But I say walk by the spirit.
എന്നാൽ നിങ്ങൾ ജഡത്തിന്റെ മോഹം നിവർത്തിക്കത്തില്ല.
And you will not gratify the desires of the flesh.
ശ്രദ്ധിക്കണം സഹോദരങ്ങളെ.
Let us pay attention.
ഈ അറിവുകൾ കൊണ്ടല്ല നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ ജഡത്തെ ജയിക്കുന്നത്.
It is not through knowledge and information that we win.
അറിവുകൾ നമുക്ക് ആവശ്യമുണ്ട്.
It is important.
പക്ഷെ അത് വർക്ക് ചെയ്യുന്നത് പരിശുദ്ധാത്മാവിനാലാണ്.
But the working and manifesting is through the spirit.
വീണ്ടും ഒരു വാക്യം കൂടെ നമുക്ക് വായിക്കാം.
Again one more verse.
അതിന്റെ 25th വാക്യം.
The 25th one.
ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ ആത്മാവിനെ അനുസരിച്ച് നടക്കുകയും ചെയ്യുക.
ആ ആത്മാവിനാൽ നാം ജീവിക്കുന്നുവെങ്കിൽ.
If we live by the spirit,
kando nokki sradichu nokki appo pudhiya niyamathile allengil pudhiya niyamathinte devaraajya jeevithathile etra mathram aathmaavinte edavadiyile nammal kaanunne.
So we see in numerous ways how the spirit of God is working in the kingdom of God.
Edengilum thalakka doshathal edengilum habitsinal ningalku porthu varan kayyatha arengil enna kekkunnengile.
If there is anyone who's listening to me who's not able to come out of a sinful habit,
yan parayam sohanangale parishuddhaatmaavilulla jeevathinu ningalde aa bandhanathe thagarkkuvanayittu kazhiyum.
And I want to tell you that it is through the power of the spirit that bondage can be broken.
Hallelujah. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം എന്താണെന്ന് അറിയാമോ, അനുസരിപ്പാൻ കഴിയുന്ന ഒരു ന്യായപ്രമാണം ഉണ്ടായിരുന്നെങ്കിൽ ന്യായപ്രമാണം ജീവനാധാരമാകുമായിരുന്നു.
It is because that if we had a law that could be obeyed and we could live through it, then we would have it.
ഇതാ പഴയ നിയമം പുതിയ നിയമമുള്ള ഏറ്റവും വലിയ വ്യത്യാസം.
This is the biggest difference between the old and the new covenant.
പഴയ നിയമത്തിൽ ന്യായപ്രമാണം കൊടുത്തു.
In the old testament the covenant was given.
പക്ഷേ ന്യായപ്രമാണം അനുസരിക്കാനായിട്ടുള്ള ശക്തി ഇല്ലായിരുന്നു.
Even though the law was given, the power to obey it was not given.
ന്യായപ്രമാണത്തിന് ശക്തി തരാൻ കഴിയത്തില്ല.
The law cannot give us any power to obey.
പിന്നെന്താ ന്യായപ്രമാണത്തിന്റെ ഉദ്ദേശം?
Then what is the reason for the law?
ക്രിസ്തുവിങ്കലേക്ക് നടത്തുവാൻ ശിശുപാലകനായി ഭവിച്ചു എന്നുള്ളതാണ്.
It is like a master who is leading us to Christ.
എന്താർത്ഥം? ഇത് അനുസരിക്കാൻ നോക്കുന്നവർക്ക് ഒരു കാര്യം മനസ്സിലാവും, എന്നെ കൊണ്ട് പറ്റിയ കാര്യ പരിപാടി അല്ല ഇത്.
The main thing is that the people who try to obey it and walk according to it will understand they can't do it.
എന്റെ കുറവുകൾ മുഴുവൻ വെളിപ്പെടുത്തുന്ന ന്യായപ്രമാണം.
The law reveals all of my shortcomings.
അപ്പോൾ എനിക്ക് ഒരു സേവിയർ, രക്ഷകൻ എനിക്ക് ആവശ്യമുണ്ടെന്ന് ഞാൻ തിരിച്ചറിയും.
And that is when I realize that I need a savior.
അതാണ് ന്യായപ്രമാണത്തിന്റെ ഒരു ഉദ്ദേശം.
And that is one of the reasons for the law.
പല ഉദ്ദേശമുണ്ടെങ്കിലും ഒരു ഉദ്ദേശം.
There might be many reasons but this is one of them.
എന്നാൽ
and yet
കർത്താവിനോടുള്ള അനുസരണത്തിൽ നമ്മെ നടത്തുവാനാണ് തന്റെ പരിശുദ്ധാത്മാവിനെ ദൈവം നമുക്ക് തന്നത്.
The Father has given us the Holy Spirit that we can walk in obedience to his son.
Hallelujah. ഏത് ഏരിയയും ആയിക്കൊള്ളട്ടെ,
വാട്ട് എവർ ഏരിയ ഇറ്റ് മേ ബി,
നിങ്ങൾ ഒരുപക്ഷെ ഇപ്പോൾ വലിയ ഹിമാലയം പോലെ നിങ്ങളുടെ മുമ്പിൽ ചില പ്രശ്നങ്ങൾ ഉയർന്നു നിൽക്കുന്നുണ്ടാവും.
There might be many problems before you standing as Mount Himalayas.
ഞാൻ ട്രൈ ചെയ്തു പക്ഷേ നടക്കുന്നില്ല.
I have tried my best but nothing's working out.
ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു നടക്കുന്നില്ല.
I have prayed a lot and it's not working.
ഞാൻ പറയാം സഹോദരങ്ങളെ, ആത്മാവിലുള്ള ജീവിതത്തിൽ നാം കയറി കഴിഞ്ഞാൽ ഏത് വലിയ തഴക്കദോഷമായിക്കൊള്ളട്ടെ നാം അതിൽ നിന്ന് പുറത്തു വരിക തന്നെ ചെയ്യും.
And I can declare to you that however big an evil habit is before you, I can tell you that if you walk in the life of the Spirit, it can be broken.
നമുക്ക് ഈ ദിവസങ്ങളിൽ അതിനു വേണ്ടി ഒന്ന് ആഗ്രഹിക്കാം.
Let us greatly desire that in these days.
കർത്താവ് ഒരു സാധാരണക്കാരന്റെ ജീവിതം ജീവിക്കുവാനല്ല.
Not so that I can live a normal or a common life.
ആത്മാവിനാൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് അവിടെ കൃപ തരണമേ.
Lord, give us grace that we may live a life in the Spirit.
അതിനു വേണ്ടിയിട്ടാണ് യേശു ഈ ഭൂമിയിലേക്ക് വന്നത്.
And that is the reason why Jesus came to this world.
അതിനു വേണ്ടിയിട്ടാണ് യേശു മരിച്ചത്.
That is why Jesus died.
അതിനു വേണ്ടിയിട്ടാണ് യേശു ഉയർത്തെഴുന്നേറ്റത്.
And that is why Jesus was raised up.
അതിനു വേണ്ടിയിട്ടാണ് യേശു പിതാവിന്റെ വലതുഭാഗത്തേക്ക് പോയത്.
And that is why Jesus is sitting at the right hand of the Father.
യേശു പറഞ്ഞാൻ പോകുന്നത് നല്ലത് ഇല്ലെങ്കിൽ കാര്യസം വരത്തില്ല.
He says that it is good that I go, unless I go the helper will not come.
ആ ശ്രദ്ധിച്ചേ സഹോദരങ്ങളെ, ഈ പരിശുദ്ധാത്മാവ് വന്നില്ലെങ്കിൽ യേശുവിന്റെ ഉയർത്തെഴുന്നേൽപ്പ് കൊണ്ട് കാര്യമില്ലെന്ന്.
See, if the Holy Spirit does not come, there is no reason for Christ to be resurrected up.
യേശു ഉയർത്തെഴുന്നേറ്റു, പിതാവിന്റെ വലത്തുഭാഗത്ത് പോയി, പിതാവിനോട് ചോദിച്ചു, പരിശുദ്ധാത്മാവിനെ ഈ ഭൂമിയിലേക്ക് പകർന്നു.
Jesus rose up from the dead, went to the right hand of the Father, asked him, and the Father sent the Holy Spirit to us.
ഇനിയുള്ള ജീവിതം ആത്മാവിനാലുള്ള ജീവിതമാണ്.
And the life furthermore is going to be in the Spirit.
ഇനി അടുത്ത ഒരു തെറ്റിദ്ധാരണ കൂടി പറയാം, ഞാൻ പെട്ടെന്ന് അങ്ങ് മുന്നോട്ട് പോവാം.
I also want to clarify one wrong concept before going ahead.
ഇനി ഒന്ന് രണ്ട് വാക്യം വായിക്കുക, നിങ്ങൾക്ക് മനസ്സിലാവും.
Let us read a few verses and we will get to know.
അപ്പോസ്തല പ്രവർത്തനം 13-ാം അധ്യായം.
Acts chapter 13.
അതിന്റെ രണ്ടാം വാക്യം.
And verse 2.
അവർ കർത്താവിനെ ആരാധിച്ചും ഉപവസിച്ചും കൊണ്ടിരിക്കുമ്പോൾ ഞാൻ ബർണബാസിനെയും ശൗലിനെയും വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് അവരെ എനിക്ക് വേർതിരിക്കുമെന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു.
പരിശുദ്ധാത്മാവ് പറഞ്ഞു. ഇനി വീണ്ടും അതിന്റെ 16-ാം അധ്യായം 8-ാം വാക്യം.
Chapter 16 and verse 6.
അവർ ആസ്യയിൽ വചനം പ്രസംഗിക്കരുതെന്നും പരിശുദ്ധാത്മാവ് വിലക്കിയാൽ ഫ്രൂഗിയയിലും ഗലാത്യ ദേശത്തിലും കൂടെ സഞ്ചരിച്ചു, മ്യൂസിയയിൽ എത്തി ബിഥുന്യയ്ക്ക് പോകുവാൻ ശ്രമിച്ചു, യേശുവിന്റെ ആത്മാവോ അവരെ സമ്മതിച്ചില്ല.
ശ്രദ്ധിക്കണം, ഈ രണ്ട് വാക്യം ഞാൻ വായിച്ചതിന്റെ ഉദ്ദേശം, നിരന്തരമായി ആത്മാവിന്റെ ശബ്ദം കേട്ടുകൊണ്ടിരുന്ന ഒരു ഗ്രൂപ്പായിരുന്നു ആദിമസഭ.
The reason for me to read these verses is for us to understand that the apostles were a group of people who continuously heard the voice of the Spirit.
ഞാൻ വിളിച്ചിരിക്കുന്ന വേലക്കായിട്ട് ശൗലിനെയും ബർണബാസിനെയും വേർതിരിപ്പീൻ എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞു.
The Holy Spirit spoke to the church that was gathered there that separate out Saul and Barnabas for the work that I have appointed them.
എങ്ങനെയാ പരിശുദ്ധാത്മാവ് പറഞ്ഞേ?
How did the Spirit speak?
പറഞ്ഞു.
He spoke.
പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആത്മാവാ.
The Holy Spirit is a spirit who speaks.
നമ്മുടെ ഉള്ളിൽ സംസാരിക്കും ആത്മാവ്.
He speaks within us.
ഒരുപക്ഷെ അവിടെ കൂടിയിരുന്നവർ നിങ്ങൾക്ക് അറിയാം പ്രവാചകന്മാരും ടീച്ചേഴ്സും ആണ്.
We know that the people gathered there were teachers and prophets.
അപ്പോൾ ഏതെങ്കിലും ഒരു പ്രവാചകന്റെ ഉള്ളിലേക്ക് കൊടുത്തൊരു ബോധ്യമാണ് ആ വ്യക്തി പറഞ്ഞത്.
It may have been a sudden conviction that was given to one of the prophets.
സ്വരങ്ങളെ വീണ്ടും ഇവര് ട്രാവൽ ചെയ്ത സമയത്ത് പരിശുദ്ധാത്മാവ് പറഞ്ഞ അവിടെ വചനം പറയരുത്.
And again we see later that while they were traveling, the Spirit explicitly told them not to preach there.
സാറിന് വചനം പറയണമെന്ന് പറഞ്ഞ പരിശുദ്ധാത്മാവ് ഇപ്പോ പറഞ്ഞു വചനം പറയരുത്.
The Holy Spirit who usually says that you must speak the word is now saying don't speak it there.
അവ എന്നെ കുറിച്ച് കേട്ടിട്ടുണ്ട്, ഞാൻ അങ്ങ് വിടുക.
I'm leaving that topic.
പരിശുദ്ധാത്മാവ് സംസാരിക്കുന്ന ആത്മാവാണ്.
The Holy Spirit is one who speaks.
അതാ ഞാൻ പറഞ്ഞത്, ഈ ദൈവരാജ്യ അനുഭവം എന്ന് പറഞ്ഞാൽ ദൈവത്തെ കേൾക്കുന്ന, ദൈവത്തിന്റെ കൂടെ നടക്കുന്ന അനുഭവമാണ് ദൈവരാജ്യ അനുഭവം.
And the experience of the kingdom of God is listening to him and walking with him.
നിരന്തരമായിട്ട് ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കും.
There is a continuous intervention of the Spirit in our lives.
ആത്മാവ് നമ്മളെ ശക്തീകരിക്കും.
The Spirit of God will continuously strengthen us.
ആത്മാവ് ചില കാര്യങ്ങൾ ചെയ്യുവാൻ നമ്മളെ പ്രേരിപ്പിക്കും.
The Spirit of God will lead us to do certain things.
പ്രാർത്ഥിക്കുവാൻ നമ്മളെ സഹായിക്കും.
Will help us in praying.
പരിശുദ്ധാത്മാവ് നിരന്തരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നു.
The Spirit of God is one who intervenes continuously.
ഇത് തിരിച്ചറിയുന്നവർക്ക് മാത്രമാണ് ആത്മാ ജീവിക്കുവാനായിട്ട് കഴിയുന്നത്.
It is only those who understand this, they can live this life.
ഞായറാഴ്ചത്തെ പ്രസംഗത്തിൽ മാത്രമല്ല ആത്മാവ് സംസാരിക്കുന്നത്, അനുദിന ജീവിതത്തിന്റെ ഓരോ സാഹചര്യങ്ങളിലും നമ്മോട് ഇടപെടുന്ന ആത്മാവാണ് പരിശുദ്ധാത്മാവ്.
The Holy Spirit is not someone who speaks to us only through Sunday messages but also through every incident and event in our life.
ലൂക്കോസിന്റെ സുവിശേഷം 4-ാം അധ്യായം 8-ാം വാക്യം വായിക്കാം.
Let's quickly read Luke chapter 4.
അതിന്റെ 1-ാം വാക്യം 4:1.
Verse 1.
യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി യോർദാൻ വിട്ടു മടങ്ങി, ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി.
ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നടത്തി. Led by the Spirit. നോക്ക് പരിശുദ്ധാത്മാവ് യേശുവിനെ മരുഭൂമിയിലേക്ക് നടത്തി.
We see how the Holy Spirit is leading Jesus into the wilderness.
എങ്ങനെ നടത്തി?
How was he led?
പരിശുദ്ധാത്മാവ് യേശുവിന്റെ ഉള്ളിൽ ഒരു പ്രേരണ കൊടുത്തു, അല്ലെങ്കിൽ അതാണ് നടത്തി അങ്ങോട്ടേക്ക് പോകാനായിട്ടുള്ള ആലോചന കൊടുത്തു.
The Spirit of God gave a prompting within Jesus, or gave him a desire to go into the wilderness.
ശ്രദ്ധിച്ച സ്വരങ്ങൾ, ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്.
This is important. Let us pay attention.
ഈ ഒരു നടത്തിപ്പ്, ആത്മാവിന്റെ ഒരു നടത്തിപ്പ് നമ്മുടെ ജീവിതത്തിൽ ഇല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതം ഒരിക്കലും ശക്തിയുള്ളതായിരിക്കത്തില്ല.
If this leading of the Holy Spirit is not there in our lives, then our spiritual lives will never be empowered.
ഞാൻ പറഞ്ഞു, നമ്മുടെ എല്ലാ മേഖലകളിലും പരിശുദ്ധാത്മാവിന്റെ ഇടപെടലിൽ നമ്മൾ തിരിച്ചറിയണം.
We must understand and recognize the intervention of the Holy Spirit in every area of our lives.
നമ്മുടെ വിശുദ്ധ ജീവിതത്തിൽ പരിശുദ്ധ ആത്മാവിന്റെ ഇടപെടലിൽ നമ്മൾ അറിയണം.
We must understand the work of the Spirit in our holiness.
കണ്ണ് തെറ്റുമ്പോൾ ഉള്ളിലെ ശബ്ദം മുഴങ്ങുന്നത് നാം തിരിച്ചറിയണം.
When our eyes look at the wrong things, we must hear the voice of the Spirit within us.
വാക്കുകൾ മാറി പോകുമ്പോൾ നമ്മുടെ ഉള്ളിൽ സംസാരിക്കുന്ന ആത്മാവിന്റെ ശബ്ദം നാം തിരിച്ചറിയണം.
If we do not speak the right words, we must hear the Spirit of God correcting us.
രാവിലെ പ്രിയ സഹോദരൻ അലക്സ് സംസാരിച്ചതുപോലെ, അതായത് ചെയ്യേണ്ട നന്മകൾ ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഇടപെടുന്ന ആത്മാവിന്റെ ശബ്ദം തിരിച്ചറിയണം.
As brother Alex mentioned in the morning that the good we ought to do, if we do not do them, we must recognize the voice of the Spirit within us.
എത്രത്തോളം ആത്മാവിനോട് നാം പ്രതികരിക്കുന്നു, അത്രത്തോളം നാം ആത്മീയമായി വളരും.
How much ever we continue to respond to the Spirit of God, that will be our level of growth.
ഇനി അത് മാത്രമല്ല,
and not only that,
ആത്മീയ ശുശ്രൂഷകളിൽ എത്രമാത്രം ആത്മാവിന്റെ ശബ്ദം നമുക്ക് ആവശ്യമാണെന്ന് അറിയാമോ?
Do you know how much the work of the Spirit we need in all of our spiritual ministries?
കൊളോസ്യ ലേഖനം,
letter written to the Colossians,
അതിന്റെ ഒന്നാം അധ്യായം,
chapter 1,
അതിന്റെ 29 വാക്യം,
and verse 29,
28-29 വായിക്കാം.
28 and 29.
അവനെ ഞങ്ങൾ അറിയിക്കുന്നതിൽ ഏതു മനുഷ്യനെയും ക്രിസ്തുവിൽ തികഞ്ഞവനായി നിർത്തേണ്ടതിന് ഏതു മനുഷ്യനെയും പ്രബോധിപ്പിക്കുകയും ഏതു മനുഷ്യനോടും സകല ജ്ഞാനത്തോടും കൂടെ ഉപദേശിക്കുകയും ചെയ്യുന്നു. അതിനായി ഞാൻ എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി കൊത്തവണ്ണം പോരാടിക്കൊണ്ട് അധ്വാനിക്കുന്നു.
പൗലോസ് ഒരിക്കലും അധ്വാനിച്ചത് തന്റെ ജ്ഞാനം കൊണ്ടോ തന്റെ കഴിവ് കൊണ്ടോ അല്ല.
പോൾ നെവർ സ്ട്രഗിൾഡ് ആൻഡ് വർക്ക് ഹാർഡ് വിത്ത് ഹിസ് സ്ട്രെങ്ത് ആൻഡ് വിത്ത് ഹിസ് വിസ്ഡം.
പ്രിയ സഹോദരി സഹോദരന്മാരെ, സ്വന്തം ശക്തി കൊണ്ട് നമുക്ക് കഴിയത്തില്ല.
ഡിയർ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്, വിത്ത് ഔർ ഓൺ സ്ട്രെങ്ത് വി കൻ നെവർ ഡു ദിസ്.
പൗലോസ് പറയുകയാണ്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി.
ആൻഡ് പോൾ ഈസ് സെയിങ് ദ പവർ ദാറ്റ് ഹി പവർഫുള്ളി വർക്സ് വിത്തിൻ മീ.
ആ കണ്ടോ, എന്റെ ഉള്ളിൽ അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന്.
And that power is continuously working within me.
അങ്ങനെ പൗലോസ് ശുശ്രൂഷ ചെയ്തു.
And that is how Paul ministered.
അങ്ങനെയാണ് പൗലോസ് ദൈവവചനം പ്രസംഗിച്ചതു.
And that is how Paul preached the word of God.
അത് വ്യാപരിച്ചുകൊണ്ടിരിക്കുകയാണ്.
It was something that continuously manifested.
അത് ജ്ഞാനത്തോടെ സംസാരിക്കാനായിട്ടുള്ള കൃപ വന്നുകൊണ്ടിരിക്കുകയാണ്.
And there was continuous grace to speak with great wisdom.
വീണ്ടും വായിക്കാം, 1 കൊരിന്ത്യർ.
Again, 1 Corinthians.
2 അധ്യായം,
chapter 2.
അതിന്റെ 13 വാക്യം,
verse 13.
അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല.
അത് ഞങ്ങൾ മനുഷ്യജ്ഞാനം ഉപദേശിക്കുന്ന വചനങ്ങളാൽ അല്ല, പിന്നെ
ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ പ്രസ്താവിച്ചുകൊണ്ട് ആത്മീയന്മാർക്ക് ആത്മീയമായത് തെളിയിക്കുന്നു.
ആത്മാവ് ഉപദേശിക്കുന്ന വചനങ്ങളാൽ തന്നെ.
And it says there that it is only through the spiritual truths that are interpreted to us by the Spirit.
ആ കണ്ടോ, ശ്രദ്ധിച്ചേ, എന്ന് പറഞ്ഞ ദൈവവചനം പ്രസംഗിക്കണമെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ എത്രയോ വലിയ സഹായം നമുക്ക് ആവശ്യമാണ്.
And that is why when the word of God is to be preached, such great help is needed from the Spirit.
നമുക്ക് ബുദ്ധി കൊണ്ടത് മുഴുവൻ അറിയാമെങ്കിലും ആ തക്ക സമയത്ത് ആത്മാവ് നമ്മളെ ശക്തീകരിക്കുന്ന ആത്മാവിന്റെ ശബ്ദം നാം കേൾക്കുന്നില്ലെങ്കിൽ അത് വെറും വാക്കുകൾ മാത്രമായി പോകും.
Even if we have all of the knowledge of the Bible, until and unless the Spirit inspires in us the right word of wisdom and knowledge, it is all mere words.
പൗലോസ് തിരിച്ചറിയാണ്, എന്നിൽ ബലത്തോടെ വ്യാപരിക്കുന്ന അവന്റെ വ്യാപാര ശക്തി.
And Paul is recognizing and acknowledging that great power that is working in him.
വചനം പഠിപ്പിക്കണമെങ്കിൽ ആത്മാവിന്റെ ശക്തി നടത്തിപ്പ് നമുക്ക് ആവശ്യമാണ്.
If we need to teach the word of God, we greatly need the leading and the power of the Spirit.
ഇനി വീണ്ടും ഒരു വാക്യം കൂടെ വായിക്കാം, അപ്പോസ്തല പ്രവൃത്തി.
Another verse in Acts of the Apostles.
അതിന്റെ സോറി, റോമാലേഖനം.
Letter written to the Romans.
റോമാലേഖനം അതിന്റെ 15 അധ്യായം,
chapter 15,
അതിന്റെ 17 18 വാക്യങ്ങൾ,
verses 17 and 18.
അതിന്റെ 19 കൂടെ വായിച്ചു,
and 19 as well.
ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്.
ക്രിസ്തുവേശുവിൽ എനിക്ക് ദൈവസംബന്ധമായി പ്രശംസയുണ്ട്. എന്തുകൊണ്ട് അങ്ങനെ പറയുന്ന അറിയാമോ?
Do you know why Paul is saying that he has reason to be proud of his work in God?
എനിക്ക് എന്റെ പ്രശംസ കർത്താവില്ല.
He says that his praise comes from God.
എന്റെ സ്വന്തം ശക്തി കൊണ്ടല്ല ഞാൻ ചെയ്തത്.
It is not by my own strength.
എന്തെങ്കിലും ചെയ്തെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയിൽ മാത്രമാണ്.
If there is anything that has been done, it is only in the power of the Holy Spirit.
അടുത്ത വാക്യം വായിച്ചു. അടുത്ത വാക്യം.
ക്രിസ്തു ഞാൻ മുഖാന്തരം ജാതികളുടെ അനുസരണത്തിനായി വചനത്താലും പ്രവൃത്തിയാലും അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയുകയില്ല. അങ്ങനെ ഞാൻ യെരുശലേം മുതൽ ഇല്ലിരിക്ക് ദേശത്തോളം ചുറ്റി സഞ്ചരിച്ച് ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചിരിക്കുന്നു.
കണ്ടോ, ക്രിസ്തുവിന്റെ സുവിശേഷ ഘോഷണം പൂരിപ്പിച്ചത് എങ്ങനെയാണെന്ന് പൗലോസ് പറയുകയാണ്.
Paul is saying how he has fulfilled the ministry of the gospel of Christ.
ക്രിസ്തു ഞാൻ മുഖാന്തരം.
He says that Christ through him
ജാതികളുടെ അനുസരണത്തിനായി
for the obedience of the Gentiles
വചനത്താലും
by word
പ്രവൃത്തിയാലും
and by deed
അടയാളങ്ങളുടെയും അത്ഭുതങ്ങളുടെയും ശക്തി കൊണ്ടും
by the power of signs and wonders
പരിശുദ്ധാത്മാവിന്റെ ശക്തി കൊണ്ടും പ്രവർത്തിച്ചതല്ലാതെ
by the power of the spirit of God
മറ്റൊന്നും മിണ്ടുവാൻ ഞാൻ തുനിയത്തില്ല.
I will not venture to speak of anything else except these.
സോറങ്ങളെ, ഞാൻ വിചാരിക്കുന്ന പൗലോസിന്റെ മിനിസ്ട്രിയുടെ കീ ഇതാ.
And I firmly believe this is the key to Paul's ministry.
പരിശുദ്ധാത്മാവിന്റെ ശക്തി,
the power of the working of the spirit,
അതിലൂടെ ഉണ്ടാകുന്ന അതിൽ അത് ആ ദൈവവചനം പ്രസംഗിക്കുമ്പോൾ നടക്കുന്ന അത്ഭുതങ്ങളും അടയാളങ്ങളും,
the signs and wonders that come out as a result of the gospel being preached,
adu mathramalla undaguna convictions
and the convictions that come out thereof,
veendum janipikkuna parishuddhaatmavinte shakti,
the power of the spirit that gives new birth,
idayirunnu paulosinte secret.
This was the secret to his ministry.
Apostolmarella secret ada.
The ministry of all the apostles was similar.
Ente samayam poi njan adondu enna njan ente vaakkil chirukkiya.
I quickly want to end because of lack of time.
Ningal sadhichamo ee Stephanosinekku theranjedukkumbo
we can also see how when Stephen was chosen
aathmaavu niranjavanai devoyana samsarichu
that he was full of the Holy Spirit and he spoke the word of God.
Apostoli kaalagattathil muluvan otta vaakkavulla sisrushakku aathmaavinte niravu.
There was only one phrase to be used for all of the ministry during the apostolic times, that was the work of the Holy Spirit.
Njan innu conclude cheyatte.
Let me conclude.
Veendum jannathilude parishuddhaatmaavu nammude ullil varugiya.
It is through the born again experience that the spirit comes and resides in us.
Avadu kondu thirunnilla.
It doesn't end there.
Ee aathmaavu nammada ullil pravartikkunnundu.
The spirit is continuously working within us.
Aathmaavu nammala guide cheyan aagrahikkunnu.
The spirit greatly desires to lead us.
Aathmaavu nammodu samsaarikkan aagrahikkunnu.
The spirit desires to speak to us.
Aathmaavu namukku shakti thanaayittu aagrahikkunnu.
The spirit desires to give us power.
Aathmaavinal jadathinte pravartikale nihinikkan vendi aathmaavu namme sahaayikkunnu.
The spirit helps us to put to death the deeds of the flesh.
Aathmeeya susrusha cheyan parishuddhaatmaavu sahaayikkunnu.
The spirit helps us to do spiritual ministry.
Yan topic ilike ponnilla karena krivavarangal therina parishuddhaatmaavu.
I'm not going into the topic, but the gifts of the spirit are by him.
Ah, sadhiche yan parayan gift of encouragement illade nammal etra encourage chedalum aaru encouraged aagathilla.
Because if we do not have the gift of encouragement, no matter how much we encourage, people will not be encouraged.
Ah, sadhiche namukku uthiri kaaryangal parayam pakshe aathmaavinte pravarthi nadakkunnillengil oraalude jeevithathil porum oru chalanam undaagathilla.
We can really see that in, despite using multiple words and saying in many ways, until the spirit works, there will be no change.
രക്ഷിക്കപ്പെട്ട 30 വർഷമായി ഞാൻ ഇപ്പൊ തിരിച്ചറിയുന്ന ഒരു കാര്യം ഇതാണ്, ഞാൻ എത്രത്തോളം ബലഹീനാണെന്ന് ഞാൻ തിരിച്ചറിയുക.
After 30 years of being saved, there is one great realization I have come to, that I am so weak.
പരിശുദ്ധാത്മാവില്ലാതെ എനിക്ക് ഒന്നും ചെയ്യാൻ കഴിയത്തില്ല.
That without the Holy Spirit, I can't do anything.
ഈ സന്ദേശം ശ്രവിക്കും മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾനടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ക്രിസ്തീയ സന്ദേശങ്ങൾക്കായി YNCFellowship.com സന്ദർശിച്ചാലും